SBS Radio.
കേരള രാഷ്ട്രീയത്തിൽ സജീവമായി പ്രവർത്തിച്ചു പോന്നിരുന്ന നിരവധി ഓസ്ട്രേലിയൻ മലയാളികളുണ്ട്. ഇതിൽ ചിലർക്ക് കേരളത്തിലെത്തി വോട്ട് ചെയ്യാൻ കഴിഞ്ഞുവെങ്കിലും നല്ലൊരു ശതമാനം പേർക്ക് അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കാൻ സാധിച്ചില്ല. അത്തരത്തിൽ രാഷ്ട്രീയ രംഗത്ത് സജീവമായി പ്രവർത്തിച്ച ഓസ്ട്രേലിയൻ മലയാളികൾ വോട്ട് ചെയ്യാൻ കഴിയാത്തതിന്റെ ദുഃഖവും നഷ്ടബോധവും വോട്ടെണ്ണൽ ദിവസം SBS മലയാളത്തോട് പങ്കുവച്ചു. കേരളത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗവുമായിരുന്ന കോഴിക്കോട് സ്വദേശി ബിജു സ്കറിയ. ബിജു, കേരളത്തിൽ ഇത്രയും രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നയാളാണ്, തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ ഫലം നിന്നുകൊണ്ട് കാണുമ്പോൾ ഉള്ള ഒരു മാനോവികാരം എന്താണ്?
ഞാൻ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി ആണ്. അത് വയനാട് പാർലമെന്റ് മണ്ഡലമാണ്. അത് രാഹുൽഗാന്ധിയാണ് നമ്മുടെ സ്ഥാനാർത്ഥി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ള നിലയിൽ നമുക്ക് നമ്മുടെ ദേശീയ അധ്യക്ഷൻ മത്സരിക്കുന്ന മണ്ഡലത്തിൽ ആണ് ഇരട്ടി നഷ്ടം. അല്ല, ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമായിട്ടാണ് ഇപ്പം അതിനെ കാണുന്നത്. സത്യത്തിൽ ഒരു ഇതുപോലെ ഒരു 10 വർഷം മുന്നേ 2009 ഒരു തിരഞ്ഞെടുപ്പ് കാലത്താണ് ഞാൻ നാട്ടിൽ നിന്നും ഓസ്ട്രേലിയയിലേക്ക് പോരുന്നത്. 15-ാം ലോക്സഭ 16-ാം തീയതി തിരഞ്ഞെടുപ്പ് നടക്കാനുള്ളപ്പോൾ നാട്ടിൽ നിന്നും 4-ാം തീയതി ഞാൻ ഇങ്ങോട്ട് പോരുകയായിരുന്നു. അപ്പോൾ വളരെ വേദനയോടുകൂടിയാണ് ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തുനിന്നും പ്രവർത്തന രംഗത്തുനിന്നും പിന്നെ ഇങ്ങോട്ടേക്കുള്ള ഒരു കൂടിക്കൂടിയേറ്റം നടക്കുന്നത്. അപ്പോൾ അത് ആ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തിന്റെ ആ ഒരു നഷ്ടബോധം അന്നും ഇന്നും ഒരുപോലെ മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കുകയാണ്. എല്ലാ തെരഞ്ഞെടുപ്പ് കാലം വരുമ്പോഴും ഇതുപോലെ നാട്ടിലെ തെരഞ്ഞെടുപ്പ് കാലം എന്നൊരു ഉത്സവം പോലെയാണല്ലോ. അപ്പൊ നമുക്ക് ആ ഒരു നഷ്ടബോധം അതിന്റെ പാരമ്യത്തിലെത്താറുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ ഈ എണ്ണലും കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ഒരു തോന്നൽ മനസ്സിൽ നിന്ന് ഇങ്ങനെ കയറി വരും. ആ ഒരു വിഷമം കുറെയൊക്കെ കുറയ്ക്കാനായിട്ട് കൂട്ടുകാരോടൊപ്പം ഒന്നിച്ചിരുന്നിട്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ കാണാൻ, ടി വിയിൽ കാണാനും അതുപോലെ തന്നെ കൗണ്ടിങ് കാണാനും അങ്ങനെ പരസ്പരം വാശിയോടെ പരസ്പരം ഈ മത്സരങ്ങളെ ഇങ്ങനെ അനലൈസ് ചെയ്ത് സംസാരിക്കാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ച് അങ്ങനെ നമ്മളിങ്ങനെ ചെറുതായിട്ട് നാട്ടിലെത്തിയ പോലത്തെ ഒരു തോന്നൽ കിട്ടും. അത് തന്നെ
ഇപ്പൊ ഇന്നത്തെ ദിവസം ഇതിനായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു അല്ലേ?
ഇന്നത്തെ ദിവസമൊക്കെ അവധി എടുത്ത് രാവിലെ തന്നെ നമ്മള് ടിവിയുടെ മുമ്പിലെത്തി, കൂട്ടുകാരെല്ലാരും ഉണ്ട്. ഇപ്പൊ എന്താ പറയാ, നമ്മള് ലോകത്തിന്റെ എല്ലാ സുഹൃത്തുക്കളൊക്കെയായിട്ട് പല സ്ഥലത്തും കാനഡയിലുള്ള ഫ്രണ്ട്സിനോടും ഇവിടെയുള്ളവരോടും ഇന്ത്യയിലുള്ളവരെല്ലാം നമ്മൾ അങ്ങനെ ബെറ്റൊക്കെ ചെയ്ത് അങ്ങനെ എല്ലാവരും ഭയങ്കര വാശിയിലാണ്. എല്ലാവരും അവരവർക്ക് പ്രിയപ്പെട്ട സ്ഥാനാർത്ഥികൾ ഉണ്ടാവും, പ്രിയപ്പെട്ട പാർട്ടി ഉണ്ടാവും. അപ്പൊ എല്ലാവരും അവരിൽ ഓരോരുത്തരും ജയിക്കില്ല എന്നുള്ള രീതിയിലുള്ള ബെറ്റുകൾ വെക്കുന്നതിൽ എല്ലാവരും ഒരു മത്സരമുണ്ട്. അപ്പം എന്നിട്ട് പിന്നെ അതിന്റെ ആ റിസൾട്ടിനെ ഫോക്കസ് ചെയ്ത് ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കിയിരിക്കും ആര് ജയിക്കും എന്നുള്ളത്. അപ്പൊ അത് ഫോട്ടോ ഫിനിഷ് ഒക്കെ ഉള്ള തിരുവനന്തപുരം പോലെയുള്ള മണ്ഡലങ്ങളൊക്കെ ഒരു ഭയങ്കര ത്രില്ലോട് കൂടിയിട്ടാണ് നമ്മൾ ആ മണ്ഡലങ്ങളെ ഇങ്ങനെ കൗണ്ടിങ് നോക്കിക്കൊണ്ടിരിക്കുന്നത്.
1979 തൃശൂർ ജില്ലയിലെ തിരുവിൽവാമല പഞ്ചായത്ത് അംഗവും ഇപ്പോൾ ചേലക്കര നിയോജക മണ്ഡലത്തിൽ മഹിളാ കോൺഗ്രസ് അംഗവുമായ തൃശൂർ സ്വദേശിനി വത്സലകുമാരി, രാഷ്ട്രീയത്തിൽ ഇത്രയും സജീവമായി പ്രവർത്തിച്ചിരുന്ന ഒരാൾ വോട്ട് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ ഇവിടെ നിന്നുകൊണ്ട് എങ്ങനെയാണ് ഈ പ്രചാരണവും മറ്റുമൊക്കെ നോക്കിക്കണ്ടത്?
വിഷമത്തിലാണ്. ഒപ്പം പ്രചാരണത്തിനും ബൂത്തിന്റെ ഏജന്റ് ഒക്കെ ആയിട്ടൊക്കെ ഞാൻ നിൽക്കേ, ബൂത്ത് ഏജന്റ് ആയി നിൽക്കും. പിന്നെ കാൻഡിഡേറ്റിന്റെ കൂടെ തിരുവിതാമല പഞ്ചായത്തില് ചുറ്റും എല്ലാ വാർഡിലേക്ക് അവരെ കൊണ്ടുപോയി പരിചയപ്പെടുത്തലും എല്ലാം നമ്മൾ ചെയ്യുന്നതൊക്കെ ആയിരുന്നു. ബാലറ്റ് കൊണ്ടുപോകുന്നവരൊക്കെ നമ്മുടെ ഒപ്പം നിൽക്കണം. ബാലറ്റിന്റെ ലാസ്റ്റ് ടാബും കൂടി നമ്മൾ വാങ്ങിയിട്ടേ വരും. അതുവരെയൊക്കെ ഞാൻ ഉണ്ടാവും അവിടെ. രാവിലെ തൊട്ട് 5-6 മണിക്കൊക്കെ പോയാൽ 7:30-8 മണിയാവും വരാം വീട്ടിലേക്ക്. അത്രയും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാന് KK ബാലകൃഷ്ണൻ മന്ത്രി, ഹരിജന ക്ഷേമ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോ അപ്പൊ തൊട്ട് ഞാൻ 76 ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയതാ.
ഓക്കെ, ഇപ്പൊ ഇവിടെ നിന്നുകൊണ്ട് ഈ പ്രചരണം എങ്ങനെ, ഇപ്പൊ എന്തായാലും അവിടെ ചെന്ന് ഈ പ്രാവശ്യം പ്രചരണത്തിലൊന്നും പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഇവിടെ നിന്നിട്ട് എങ്ങനെയാണ് അതിനെ നോക്കിക്കണ്ടത്?
നല്ല ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ അത് വിഷമം തോന്നുകയാണ്.
ഓക്കെ, അപ്പൊ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ എങ്ങനെയൊക്കെ പ്രവർത്തിച്ചേനെ?
ഫീൽഡിൽ പോവും, മറ്റേ ഹോട്ടൽ ലിസ്റ്റ് എല്ലാം കൊണ്ടുപോയി ഫീൽഡിൽ പോയി എല്ലാരും പോയി കാണും, സ്ലിപ്പ് കൊടുക്കാൻ നടക്കും, വർക്കിനിറങ്ങും, ഒപ്പം കൂടെ പ്രവർത്തകരുണ്ടാവും. ഞാൻ ഇപ്പോ വർക്കിന് ഇറങ്ങുകയാണെങ്കിൽ രമ്യ ഹരിദാസിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കാൻ പോയിട്ടുണ്ടാവും.
ഇപ്പൊ ഇവിടെ ഇരുന്നോണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഫലം കാണുന്നുണ്ടല്ലോ അല്ലേ?
കാണുന്നുണ്ടോ? കണ്ടുകൊണ്ടിരിക്കുകയാണ്.
എങ്ങനെയാണ്, അതിന്റെ ഒരു ആവേശമാണോ അതോ ഒരു നഷ്ടബോധമാണോ തോന്നുന്നത് അവിടെ ഇല്ലാത്തത്?
പ്രവർത്തിക്കാൻ പറ്റാത്തതിൽ ഒരു വിഷമമുണ്ട്.
ഇന്ത്യൻ രാഷ്ട്രീയത്തെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന തിരുവനന്തപുരം സ്വദേശി രാജേഷ് കൃഷ്ണ. രാജേഷ്, ഇന്ത്യൻ രാഷ്ട്രീയത്തെ നോക്കി കാണുന്ന ഒരാളാണെന്ന നിലയ്ക്ക് ഇപ്പോ വോട്ട് ചെയ്യാൻ പോകാൻ കഴിയാത്തതിൽ വിഷമമുണ്ടോ?
എനിക്ക് വോട്ട് ചെയ്യാൻ പോകണമെന്നുണ്ടായിരുന്നു. ശരിക്കും ഒരു വിഷമം തന്നെയാണ്. എന്താ വെച്ചാൽ നമുക്ക് വോട്ട് അവകാശം കിട്ടിയതിന് ശേഷം ഞാൻ ഇതുവരെ ഒരു പ്രാവശ്യം പോലും ഇലക്ഷനിൽ വോട്ട് ചെയ്യാതിരുന്നിട്ടില്ല. 2014 ഞാൻ അവസാനമായി വോട്ട് ചെയ്യുന്നുണ്ട്. അതിന് 2015 ഞാൻ ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്ത്. അപ്പം ശരിക്കും മിസ്സാവുന്ന ആദ്യത്തെ ഇലക്ഷൻ ആണ്. അപ്പൊ ശരിക്കും എനിക്ക് പോയാലോ, ഞാൻ ഡിസംബറിൽ ട്രാവൽ ചെയ്തില്ലായിരുന്നു, മേ ബി ഞാൻ ചിലപ്പോൾ ഏപ്രിലിൽ ഒരിക്കലും ട്രാവൽ ചെയ്തേനെ, ആ ഒരു ഫീലിംഗ് ആണുള്ളത്. നാട്ടിലെന്ന് വെച്ചാൽ നമുക്ക് ശരിക്കും ഉത്സവ പ്രതീതിയാണ്. ഈവൻ നമ്മൾ എന്റെ കുട്ടിക്കാലത്തിന് അപ്പം നമ്മൾ റിസൾട്ട് ഒരു 3 ദിവസം എടുക്കും റിസൾട്ട് വരാൻ. അപ്പൊ ശരിക്കും അപ്പൊ ഇടയ്ക്ക് മൂവീസ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഇന്റൻഷൻ ആയിരിക്കും മൂവി കാണുക എന്നുള്ളതാണ്. കുറെ ഹിന്ദി മൂവി കാണും ദൂരദർശൻ ചാനലിൽ, പിന്നെ ഇടയ്ക്ക് റിസൾട്ട് വരും. പിന്നെ നമ്മൾ വോട്ടിംഗ് യന്ത്രത്തിലേക്ക് മാറിയപ്പം പെട്ടെന്ന് തന്നെ റിസൾട്ട് വരുന്നത്. പക്ഷെ നാട്ടിലൊരു ഉത്സവ പ്രതീതിയാണ്. ആ പടക്കം പൊട്ടിക്കൽ, ആൾക്കാരുടെ ആരവം, ഇവിടെ നമുക്ക് ആ ഒരു ഫീലിംഗ്, ജനങ്ങളുടെ ഫീലിംഗ് നമുക്ക് ഒരിക്കലും കിട്ടാറില്ല. ജസ്റ്റ് നമ്മൾ പോയിട്ട് ഏതെങ്കിലും സൈറ്റിൽ പോയിട്ട് നോക്കുന്നു, പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യും. ആ ഒരു നാട്ടിലെ വികാരം ഒരിക്കലും ഇവിടെ ഇരുന്നോണ്ട് കിട്ടാറില്ല. മേ ബി നമ്മളൊരു ഗ്രൂപ്പ് ആകട്ടെ, മേ ബി ഒരു 10 ഫ്രണ്ട്സ് ഒരുമിച്ചിരുന്ന് ചിലപ്പോൾ ഒരു ന്യൂസ് കാണുവാണെങ്കിൽ മേ ബി ഇറ്റ് മേ ബി ബെറ്റർ. പണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഇലക്ഷൻ സമയത്തൊക്കെ ശരിക്കും ഒരു ഉത്സവം. ഇപ്പം ഞാൻ പറഞ്ഞു, ഞാൻ കുട്ടിക്കാലത്ത് എന്റെ അനുഭവം പറയുകയാണെങ്കിൽ അന്നൊക്കെ ഒരു പാർട്ടിയോട് നമുക്ക് അനുഭവം ഇല്ലല്ലോ. അപ്പൊ നമ്മുടെ അന്നത്തെ എന്ന് വെച്ചാല് നോട്ടീസ് കളക്ട് ചെയ്യുക, ആൾക്കാർ തരുന്ന എന്തെങ്കിലും ചെറിയ സംഭവങ്ങൾ, ചുവരെഴുത്തുകൾ കാണുക, അവർ വരച്ച ചിഹ്നങ്ങൾ കാണുക, അതൊരു ഒരു പ്രത്യേക ഫീലിംഗ് ആയിരുന്നു പണ്ടത്തെ കാലത്ത് കേരളത്തിലെ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ. പിന്നെ ഈ റാലികൾ, പിന്നെ അനൗൺസ്മെന്റ്, അതൊക്കെ ഒരു വളരെ നല്ലൊരു ഫീലിംഗ് ആണ് തോന്നുന്നത്. അതെല്ലാം ഇവിടുത്തെ ഇലക്ഷൻ നമുക്ക് അതൊന്നും കാണാൻ പറ്റില്ല. അപ്പൊ അതൊരു എന്റെ ഡിഫറെന്റ് ഫീലിംഗ് ആണ്.
അപ്പൊ ഇവിടെ ഇരിക്കുമ്പോ അതൊക്കെ ആണ് മിസ് ചെയ്യുന്നത്.
ആ ശരിക്കും ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. നമുക്ക് വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ ഒരു ഇവന്റ് വരാം.
ഓക്കെ, ഇന്നെങ്ങനെയാണ് ഇപ്പൊ ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയാ, ഫലം കാണാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുവാണോ?
അതെ അതെ, ആഫ്റ്റർനൂൺ ഞാൻ ശരിക്കും അതിന് വേണ്ടി മാറ്റി വെച്ചിരിക്കും. ഞാനിപ്പം എന്താ പറയാ, ഞാൻ നേരത്തെ തന്നെ ഓഫീസിൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ എനിക്ക് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യാം, വാർത്താ ന്യൂസ് ചാനലോ അല്ലെങ്കിൽ എല്ലാം വാച്ച് ചെയ്യാൻ പറ്റും.
കേരളത്തിൽ രാഷ്ട്രീയത്തിൽ സജീവ പ്രവർത്തകനും പ്രാദേശിക തലത്തിൽ പാർട്ടി പ്രവർത്തകനുമായിരുന്ന പെരുമ്പാവൂർ സ്വദേശി ഷിബു പോൾ. ഷിബു, ഇപ്പൊ കേരളത്തിൽ വെച്ച് രാഷ്ട്രീയത്തിൽ വളരെയധികം സജീവമായി നിന്നിരുന്ന ആളാണല്ലോ, എങ്ങനെയാണ് ഇവിടെ നിന്ന് പ്രചരണവും മറ്റും ഒക്കെ നോക്കിക്കണ്ടത്?
നമുക്കറിയാം, ഇപ്പൊ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഓസ്ട്രേലിയയിലേക്ക് വന്നിട്ട് 5-6 വർഷങ്ങളായി. അപ്പൊ നമുക്ക് നമ്മുടെ ശരീരം എവിടെയാണെങ്കിലും മനസ്സുകൊണ്ട് നമ്മുടെ നാട്ടിലാണ്. നമുക്ക് അവിടെ ചെന്ന് വോട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരവസ്ഥയല്ല ഇപ്പൊ ഇപ്പൊ നമുക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന രീതിയിലൊക്കെ നമുക്ക് വർക്ക് ചെയ്യും, ഫോണിൽ കൂടെ ബന്ധപ്പെട്ട ആൾക്കാരെ ക്യാൻവാസ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ ചെയ്തിരുന്നിട്ടുണ്ട്.
നാട്ടിലായിരുന്നപ്പോൾ എങ്ങനെയൊക്കെ ആയിരുന്നു രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്?
പ്രാദേശിക തലത്തിലാണ് ഞാൻ കൂടുതലും, എന്റെ പെരുമ്പാവൂർ മണ്ഡലമാണ്, പെരുമ്പാവൂർ മണ്ഡലത്തില് പ്രാദേശിക തലങ്ങളിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞാനൊരു 10 വർഷമായിട്ട് നാട്ടിലില്ല. ഉണ്ടായിരുന്ന സമയത്ത് അവിടെ MLA ആയിരുന്നു സാജിപ്പോൾ ആയിരുന്നു ഞങ്ങളുടെ MLA. അപ്പൊ അദ്ദേഹത്തോട് കൂടെ ചേർന്ന് നിന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്ന് വർക്ക് ചെയ്യാനും, പിന്നെ പുല്ലുവഴി സ്വദേശിയാണ്, പുല്ലുവഴി പഞ്ചായത്തില് അടിസ്ഥാനത്തില് അവിടെ കൂടുതൽ വർക്ക് ചെയ്യാനൊക്കെ ഒരു അവസരം ലഭിച്ചിട്ടുണ്ട്.
തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇരുന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഫലം കാണുമ്പോൾ ഉള്ളൊരു വികാരം എന്താണ്, ഒരു ഫീൽ എന്താണ്, ആവേശമാണോ അതോ ഒരു നഷ്ടബോധമാണോ?
നാട്ടിലില്ലാത്തതിന്റെ ഒരു വിഷമം എന്ന് ചോദിച്ചാൽ, ഇതിന്റെ നാട്ടിലുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒരു ഹരമാണ്. ഇപ്പൊ ഇവിടെ നമ്മൾ ഈ മീഡിയയിൽ കൂടി, വാർത്താ ചാനലിൽ കൂടെ കാണുന്ന ഒരു ഇതല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൂടെ കാണുന്ന ഒരു ഇതുള്ളൂ. ഇപ്പൊ നാട്ടിലാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് എണ്ണുന്ന മണ്ഡലങ്ങളിലെ, എണ്ണുന്ന ബൂത്തുകളിലെ അവിടെയൊക്കെ ചെന്ന് നമുക്ക് കുറച്ചും കൂടി ഒരു ആവേശവും ഉൾക്കൊള്ളാൻ സാധിക്കും. പക്ഷെ ഇപ്പൊ ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ഇപ്പൊ ഈ വാർത്തകളിൽ കൂടെ ഉള്ളൊരു അറിവുള്ളൂ.
കേരളത്തിൽ പഞ്ചായത്ത് തലത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും അതുപോലെ തന്നെ കാലടി ശ്രീ ശങ്കരാചാര്യ കോളേജ് യൂണിയൻ സെക്രട്ടറിയായി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത അങ്കമാലി സ്വദേശി നിജോ കുര്യൻ. നിജോ, കേരളത്തിൽ വെച്ച് രാഷ്ട്രീയത്തിൽ താങ്കൾ സജീവമായിരുന്നല്ലോ അല്ലെ, ആ ഓർമ്മകളൊന്ന് പങ്കുവെക്കാമോ?
തീർച്ചയായിട്ടും. സ്കൂൾ തലം മുതൽ KSU എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തോട് ചേർന്ന് പ്രവർത്തിക്കുകയും അതിനുശേഷം കോളേജ് യൂണിയൻ ഇലക്ഷനിൽ മത്സരിക്കുകയും, അവിടുത്തെ കാലടി ശ്രീ ശങ്കര കോളേജാണ് അവിടുത്തെ കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറിയായി, അതിനുശേഷം വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പാനലിൽ മത്സരിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ്. അപ്പോൾ ഇപ്പോൾ നാട്ടിൽ നടക്കുന്ന ഈ ലോക്സഭ ഇലക്ഷനെ തീർച്ചയായിട്ടും നോക്കിക്കാണുന്നുണ്ട്. ആ കാലഘട്ടത്തിലൊക്കെ ആദ്യമായിട്ട് ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള രീതിയിൽ ഒരു അവസരം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ടായിരുന്നു. ഒത്തിരി പേര് കൂടെ പ്രവർത്തിക്കാനുണ്ടായിരുന്നു, അതൊക്കെ ഒരു ആഘോഷമായിരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നാട്ടിൽ നടക്കുന്ന ഇലക്ഷൻ. എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയും നാട്ടിൽ നടക്കുന്ന ഓരോ ഇലക്ഷനും അല്ലെങ്കിൽ ബൈ ഇലക്ഷൻ പോലെയുള്ള ഓരോ കാര്യങ്ങളും നാട്ടിലെയും അതുപോലെ തന്നെ ഇന്ത്യയിൽ നടക്കുന്ന ഓരോ സ്റ്റേറ്റുകളിലെയും ഇലക്ഷനൊക്കെ വിലയിരുത്താറുണ്ട്.
ഇവിടെ നിന്നുകൊണ്ട് ഈ പ്രചരണ സമയത്ത് പ്രവർത്തിക്കുകയോ മറ്റോ ചെയ്തോ?
തീർച്ചയായിട്ടും. നമുക്ക് ബന്ധപ്പെട്ട ഫാമിലികൾ അല്ലെങ്കിൽ നമുക്ക് അവിടെ ഇപ്പോഴും ഈ കോളേജ് ഇലക്ഷൻ മത്സരിച്ചിട്ട് അതിന്റെ വാട്സപ്പ് ഗ്രൂപ്പ് സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടല്ലോ, അതിനോട് പറ്റുന്ന രീതിയിൽ നമ്മൾ പറ്റുന്ന രീതിയിൽ പ്രചാരണങ്ങളൊക്കെ അതിനകത്തൂടെ നടത്താൻ പറ്റിയ കാര്യങ്ങൾ ചെയ്തു, ബന്ധപ്പെടാൻ പറ്റുന്നവർ വിളിച്ച് കോണ്ടാക്ട് ചെയ്തു, അതിനൊക്കെ പറ്റാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ഒരു ജനാധിപത്യ ഏറ്റവും വലിയ അത്യാവശ്യ ഘടകമാണ് നമുക്കൊരു വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മുടെ പൗര കിട്ടുന്ന അവകാശമാണ് വോട്ട് വിനിയോഗിക്കുക എന്നുള്ളത്. അതിനൊരു അവസരം നഷ്ടപ്പെടാനുള്ള പല കാരണങ്ങളാണ്. ദൂരെയാണ്, മലപ്പെടാവുന്ന സ്ഥലത്താണ് ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പൊ അവിടേക്ക് പോകാനുള്ള ജോലി സംബന്ധമായ കാര്യങ്ങൾ, അതുപോലെ തന്നെ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ എത്തിപ്പെടാൻ അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ കഴിയാത്തതിൽ തീർച്ചയായിട്ടും ഇതൊരു വല്ലാത്തൊരു മിസ്സിംഗ് ആണ്. ഇപ്പൊ ഉണ്ടെങ്കിൽ ഒരു ആവേശവും ആരവും അല്ലെങ്കിൽ ഒരു ആഘോഷമൊക്കെ അല്ലേ, അതിനോടൊപ്പം കൂടി ചേർന്ന് നിൽക്കുവാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സന്തോഷമായിരുന്നു, പക്ഷെ സാധിക്കുന്നില്ലല്ലോ.
Tell us what you think. Like us on Facebook or follow us on Twitter.